നമസ്കാരം ടിറ്റോ. ടിറ്റോയ്ക്ക് ടിക്കറ്റ് കിട്ടിയ കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ബ്രസീലിലേക്ക് ഒളിമ്പിക്സിനായി പോകുന്ന അപൂർവം മലയാളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരുപക്ഷെ വിരൽ എണ്ണിയെടുക്കാൻ കഴിയുന്ന മലയാളികൾ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അതിൽ ഒരാളാണ് ടിറ്റോ. എങ്ങനെ ആസ്വദിക്കുന്നു ബ്രസീലിലെ ഒളിമ്പിക്സ്?
ഒന്നും പറയാൻ പറ്റില്ല ഭായി. അതായത് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ആ ക്രൗഡിന്റെ അടുത്ത് ഒരുമിച്ചിരിക്കാൻ വെച്ചാൽ ഒരു ആംബിയൻസില് അത് പറഞ്ഞു പറയാൻ പറ്റില്ല. അത് എക്സ്പീരിയൻസ് ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ. കാരണം ബ്രസീൽ ആയ കാരണം പിന്നെ പ്രത്യേകിച്ച് പുറത്തെ ആഘോഷം പറയേണ്ട ആവശ്യമില്ല. അത് ഒരു കാർണിവൽ തന്നെയാണ്. പുറത്തായാലും ശരി, സ്റ്റേഡിയത്തിന്റെ പുറത്തായാലും ശരി, സിറ്റിയിലായാലും ശരി, നമ്മളിപ്പോ എവിടെ എവിടെ പോയാലും മാർക്കറ്റിലോ ബീച്ചിലോ എവിടെ പോയാലും ഒരു കാർണിവൽ അറ്റ്മോസ്ഫിയർ നല്ല ശരിക്കും ഒരു ഒരു പാർട്ടി അറ്റ്മോസ്ഫിയർ ആണ്.
സ്റ്റേഡിയത്തിനകത്ത് മാത്രമല്ല ആസ്വദിക്കുന്നത്, പുറത്തും ആസ്വദിക്കുന്നുണ്ടോ?
പുറത്തും പുറത്തും അതാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കാർണിവൽ അറ്റ്മോസ്ഫിയർ ആണ് എല്ലായിടത്തും.
ഒരാൾ ഒളിമ്പിക്സിനായി ഓസ്ട്രേലിയയിൽ നിന്ന് ബ്രസീലിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഒരുപാട് ചെലവുണ്ടാകുന്ന ഒരു യാത്രയായിരിക്കും ഇത്. എന്തുകൊണ്ട് ഇങ്ങനെ ബ്രസീലിലേക്ക് ഒളിമ്പിക്സ് കാണാൻ പോകാൻ തീരുമാനിച്ചു?
പ്രത്യേകിച്ച് കാരണം, മെയിൻ ആയിട്ടുള്ള കാരണം ഉസൈൻ ബോൾട്ട് ആണ്. കാരണം പുള്ളി എനിക്ക് ജമൈക്കയിൽ കടയുണ്ട്. അപ്പൊ പുള്ളി ഞങ്ങളുടെ കടയില് എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് കസ്റ്റമേഴ്സ് ആണ് പുള്ളി. അപ്പൊ അതിന്റെ ഒരു അപ്രീസിയേഷൻ ആയിട്ട് ഞാൻ ചിരിച്ച് പുള്ളിയുടെ ലാസ്റ്റ് ഒളിമ്പിക്സ് കാണാൻ തീരുമാനിച്ചു.
ഉസൈൻ ബോൾട്ടിനെ കാണാൻ അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ടിന്റെ പ്രകടനം നേരിട്ട് കാണുക എന്നുള്ള ഒറ്റ ആഗ്രഹത്തിലാണോ ഇപ്പോ വെക്കുന്നത്?
ആ അതാണ്, കാരണം പുള്ളിയുടെ ട്രിപ്പിൾ ട്രിപ്പിൾ ആയിരിക്കും ഇപ്രാവശ്യം. പുള്ളി 100 meters, 200 meters പിന്നെ 1x400 meters റിലേയിലും ഗോൾഡ് അടിച്ചുകഴിഞ്ഞാൽ പുള്ളി ഒരു ട്രിപ്പിൾ ട്രിപ്പിൾ ഇതായിരിക്കും ചെയ്യുന്നത്. അതായത് ലണ്ടൻ ഒളിമ്പിക്സ്, ബെയ്ജിംഗ് ഒളിമ്പിക്സ്, റിയോ ഒളിമ്പിക്സ് ട്രിപ്പിൾ 3 gold അടിക്കുന്ന ഒളിമ്പിക് ആയിരിക്കും. അതായത് പുള്ളി ഈ പ്രാവശ്യം 3 medal ഗോൾഡ് മെഡൽ അടിച്ചു കഴിഞ്ഞാൽ പുള്ളി വിൽ ബി ദ യുസൈൻ ബോൾട്ട് വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് ഒളിമ്പിയൻ എവർ. അപ്പൊ ആ ഒരു ഫീച്ചിങ് ഉണ്ട് ഈ പ്രാവശ്യം ഒളിമ്പിക്സ് പ്രത്യേകതയുണ്ട്.
ഓക്കെ, അപ്പോ അതിൽ ആദ്യം പറഞ്ഞപ്പോൾ ഉള്ള ഒരു സംശയം ഉള്ളത് ഉസൈൻ ബോൾട്ടുമായിട്ടുള്ള ടിറ്റോയുടെ ബന്ധം അല്ലെങ്കിൽ പരിചയം എങ്ങനെയാണെന്നാ പറഞ്ഞത്? നേരിട്ട് പരിചയം ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്, എങ്ങനെയാണ് ആ പരിചയം?
ഉസൈൻ ബോൾട്ട് ഞങ്ങളുടെ കടയിൽ, പുള്ളി ഞങ്ങളുടെ കടയിൽ വന്ന് സാധനങ്ങൾക്ക് മേടിക്കുക. അതായത് ഷൂസിന്റെ കടയാണ് എനിക്ക്.
എവിടെ? ജമൈക്കയിലെ ഷൂസ്
കടയാണ് ജമൈക്കയിൽ. അപ്പൊ പുള്ളി അവിടെ വന്ന് ഞങ്ങളുടെ കടയിൽ ഷൂസും പുള്ളിയുടെ ആവശ്യമുള്ള ഷൂസും ഫ്രണ്ട്സ് ആവശ്യമുള്ള ഷൂസും മേടിച്ചുള്ളത്. ഫ്രണ്ട്സ് ആവശ്യം എന്ന് വെച്ചാൽ പുള്ളി കടയിൽ കയറുമ്പോ തന്നെ പുള്ളിനെ കാണാൻ ആൾക്കാര് പുള്ളിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഹെയിൽ ചെയ്ത് പുള്ളി അവിടുത്തെ ലോക്കൽസ് വന്ന് കയറും കടയിലേക്ക്. പുള്ളി ലോക്കൽസും എടുത്ത് നോക്കി ഇതിനൊരു ഷൂ കൊടുക്കുക. അവര് പറയും ലോക്കൽസും സ്പോൺസർ ഷൂസ്. അതായത് ഈ പുള്ളിനെ കാണാൻ ആൾക്കാർ, ഈ പുള്ളി വരുമ്പോ ഈ പുള്ളിന്റെ പുറകെ ആൾക്കാർ വരും, ലോക്കൽസ് വരും. അപ്പൊ അങ്ങനെ പുള്ളി ശരിക്കും പറഞ്ഞാൽ 2-3 pairs മേടിക്കാൻ വരുമായിരിക്കും. അപ്പൊ ഇവർക്കും പുള്ളി സപ്പോർട്ട് ചെയ്ത് ഒരു 5-8 pairs അവസാനം മേടിച്ചു മേടിച്ചോണ്ട് പോകും. പുള്ളി സ്ഥിരം മാസത്തിൽ 1-2 times വന്നു മേടിച്ചോണ്ട് പോകണേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കസ്റ്റമർ ആണ് പുള്ളി.
അപ്പൊ ഉസൈൻ ബോൾട്ട് കാരണം മറ്റൊരുപാട് ലാഭം ഉണ്ടാവുന്ന അർത്ഥം. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ നേരിട്ട് ഉസൈൻ ബോൾട്ടിനെ കണ്ടുള്ള ഒരു പരിചയം, ആ ഒരു പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്ര ഓസ്ട്രേലിയയിൽ നിന്ന് ചെലവ് കയ്യിൽ നിന്ന് കാശ് മുടക്കി ബ്രസീലിലേക്ക് പോകാൻ ടിറ്റോ തീരുമാനിച്ചിരിക്കുന്നത്.
അതന്നെ പിന്നെ പുള്ളിയുടെ മാനേജർ എനിക്ക് 200 meter ഓട്ടത്തിന്റെ അത് ഞങ്ങൾക്ക് എനിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കോംപ്ലിമെന്ററി ആയിട്ട് ഇരിക്കുക തന്നെ. അപ്പൊ പിന്നെ കുറച്ചുകൂടെ ബോണസ് ആണ് എനിക്ക്. അപ്പൊ 200 meters ശരിക്കുള്ള, അതായത് ഒരു നല്ലൊരു ലെവൽ ഗാലറിയിൽ എനിക്ക് കാണാം. അതായത് ടോപ്പ് ലെവലാണ്
അവിടെ നിന്ന് കാണാനുള്ള, അതായത് 200 meter മത്സരം കാണാനുള്ള ടിക്കറ്റ് തന്നിരിക്കുന്നത് ഉസൈൻ ബോൾട്ട് ആണ്. ഓക്കെ ഓക്കെ, അത് ടിറ്റോ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ അതോ അല്ലാതെ ഇങ്ങോട്ട് തന്നതാണോ?
ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ്. കാരണം ഞാൻ പുള്ളിയായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നേരത്തെ കണക്ഷൻ ഉണ്ട്. ആ ബേസിൽ നമുക്ക് ടിക്കറ്റ് പുള്ളി അറേഞ്ച് ചെയ്താണ്. അത് 200 meters ആണ്. അപ്പൊ ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിച്ചിരുന്ന സാധനമാണ് 200 meters ഇവന്റ്. അപ്പൊ അത് ഏറ്റവും നല്ലൊരു ടീച്ചിങ് ഏരിയയിൽ എനിക്ക് കിട്ടിയത് അത് ഒരു ലക്കായിട്ട് ഞാൻ കണ്ടിട്ടാണ്.
അതുപോലെ തന്നെ ഇപ്പോ ബ്രസീലിൽ പോയിട്ട് ഏതൊക്കെ മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞു ഇതുവരെ?
ഞാൻ കുറച്ച് വോളിബോൾ, ബീച്ച് വോളിബോളും ഉണ്ട്, പിന്നെ ലോങ് ജമ്പും ഷോട്ട് പുട്ടും, പിന്നെ മോസ്റ്റ്ലി മറ്റേ അത്ലറ്റിക്സ് ആണ്. ഇന്ത്യയുടെ മത്സരം കാണാൻ വേണ്ടി അധികം ചാൻസസ് കുറവായിരുന്നു നമുക്ക്. ഞാൻ ജമൈക്കൻ സിറ്റിസണും കൂടിയാണ്. അപ്പൊ പിന്നെ മാക്സിമം ജമൈക്കൻ അത്ലറ്റിക്സ് ടീമിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഓസ്ട്രേലിയ എവിടെയാണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ
അപ്പൊ അതായത് ഇന്ത്യയിൽ ജനിച്ച അല്ലെങ്കിൽ മലയാളിയാണ് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നു എങ്കിൽ പോലും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ജമൈക്കയാണെന്ന് അർത്ഥം. ഇന്ത്യയുടെ മത്സരങ്ങൾ ഏതെങ്കിലും കണ്ടിരുന്നോ? ഇന്ത്യയുടെ പൊതുവിൽ ഇന്ത്യക്ക് കാര്യമായി ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, ഒരു മെഡൽ പോലും ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങൾ ഏതെങ്കിലും നേരിട്ട് പോയി കാണാൻ പറ്റുമോ?
ഒന്നും കാണാൻ പറ്റില്ല, കാരണം നമുക്കത് സ്റ്റേഡിയത്ത് വരുമ്പോ തന്നെ എല്ലാം എൻട്രി എല്ലാം. അപ്പൊ ആ ബേസിൽ അപ്പൊ നമ്മൾ ഒന്നുകിൽ ഒരു ഫൈനൽ ഒരു ലെവലൊക്കെ ആണെങ്കിൽ നമുക്കൊരു കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും.
മറ്റൊരു കാര്യമുള്ളത്, ഒരുപാട് നമ്മൾ ഇവിടെ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട്, ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. പുറത്തുള്ള പിടിച്ചുപറികൾ, തട്ടിപ്പറികൾ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം പറയുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു അതിനെ കുറിച്ച്?
ഇവിടെ ഒരു പ്രശ്നം, ഞാൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് നേരെ ഹോട്ടലിലേക്ക് പോയി, ഒരു പ്രശ്നം ഞാൻ കണ്ടില്ല. ഇവിടെ ഞാൻ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലൊക്കെ നടന്നു, ഇവിടുത്തെ മെയിൻ ബീച്ചസ് ആയിരുന്ന ക്രൈസ്റ്റ് റിഡീമറിന്റെ ആ മെയിൻ ടൂറിസ്റ്റ് പോയിന്റ് ഒക്കെ അവിടെയൊക്കെ നടന്നു ഓപ്പൺ ആയിട്ട്. ഒരു ഒരു കുഴപ്പമില്ല, അവിടെ ഒരു പ്രശ്നമില്ല, ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നമില്ല. പിന്നെ ഈ പറഞ്ഞ ഈ പറയുന്നത് ഈ സർവേലൻസ് ആണ്. നമ്മുടെ നാട്ടിൽ ബോംബെയിലേക്ക് പോയി അവിടെ കുറെ സമയൊക്കെയാണ് ധാരാവി മറ്റേപ്പുഴ അവിടെയൊക്കെ, അവിടെയൊക്കെ നമ്മൾ പോകുന്നില്ല. അവിടെ പോകുമ്പോഴാണ് പ്രശ്നം, ലം ഏരിയ പോകുമ്പോഴാണ്. ഈ സർവേലൻസ് പറഞ്ഞ സ്ലംസ് ആണ്, അപ്പൊ എല്ലാ സബർബ്സിലും ചെറിയൊരു ഇങ്ങനത്തെ സർവേലൻസ് കാണും അല്ലെങ്കിൽ സ്ലംസ് കാണും. പക്ഷെ നമ്മൾ അവിടെ പോകേണ്ടത് അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ ഡ്രഗ്ഗിലോടും അവിടെ കാണും. അപ്പൊ പിന്നെ അവരുടെ ഇതിന് പറയാൻ വെച്ചാൽ അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. മെയിൻ കാര്യം നമ്മൾ ഒളിമ്പിക്സ് ആണ്, നമ്മൾ ഒളിമ്പിക്സ് സ്റ്റേഡിയം പോവാ, പിന്നെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയ സ്ഥലങ്ങളിൽ പോവാ, മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോവാ. അവിടെ ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞ പോലെ ജീക്ക എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഒരു കൊതു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
ഒരു കൊതു കടി ഇതുവരെ കൊണ്ടില്ലാന്ന് ഉറപ്പാണല്ലേ?
ഇപ്പൊ ഒരു കൊതു ഞാൻ ഒരു കൊതിനും പോലും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ലോക്കൽസ് വെച്ചപ്പോ അവര് പറഞ്ഞു ഇവരുടെ ഫോറിൻ മീഡിയ ഉണ്ടാക്കി പറഞ്ഞു ഇവിടെ റിയലൊന്നും അല്ല, ഇവിടെ ഉണ്ട് കൊതുണ്ട്, പക്ഷെ അത് ഇവിടെ റിയൽ അല്ല, അത് പത്ത് ഒരു 1000-2000 കിലോമീറ്റർ മാറിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പുള്ളി പറഞ്ഞത്, ലോക്കൽസ്
പറഞ്ഞു. പ്രശ്നങ്ങളൊന്നും ഇല്ല,
അവർക്ക് ഒരു പ്രശ്നമില്ല, ഇവിടെ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇവിടെ ഇത് ഒരു സത്യം പറഞ്ഞ ഒരു നമ്മുടെ ഗോവയിലെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഗോവ എങ്ങനെ ഇരിക്കും ഫോറിൻ ലാൻഡ് കഴിഞ്ഞാൽ അതുപോലെയാണ്. പോർച്ചുഗീസ് അവര് ആ കൾച്ചറും അതും ഇതും മെയിൻ പറഞ്ഞു. ഞാൻ ഇവിടെ നമ്മുടെ കപ്പൻ ചക്കയൊക്കെ ഇഷ്ടം പോലെ കപ്പൻ ചക്ക, ഞാൻ നാട്ടിലെ പോലെ സ്റ്റൈല് തന്നെയാണ് ഇവിടെ. പക്ഷെ കുറച്ച് പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവിടെ. അതായത് നമ്മൾ ഗോവയിൽ പോകുമ്പോ എങ്ങനെയുണ്ട് അങ്ങനത്തെ ഒരു ഒരു ഫീലാണ്.
അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഉസൈൻ ബോൾട്ടിന്റെ മത്സരങ്ങൾ 100 മീറ്റർ 200 മീറ്റർ എല്ലാം ഫൈനലിൽ വരുന്നുണ്ട്.
100 മീറ്റർ ഉണ്ട് നാളെ, 100 മീറ്റർ ഉണ്ട് പിന്നെ വ്യാഴാഴ്ച, 200 മീറ്റർ ഉണ്ട് പിന്നെ വെള്ളിയാഴ്ച 1x400 മീറ്റർ റിലേ ഉണ്ട്. അപ്പൊ എംബ്ലോക്കും പോകട്ട്.
ഓക്കെ, ഹീറ്റ്സും മറ്റുമൊക്കെ നേരിട്ട് കണ്ടു, ഉസൈൻ ബോൾട്ടിനെ കടയിൽ വെച്ച് കണ്ടതും അല്ലെങ്കിൽ നേരിട്ട് കണ്ടതുമായിട്ടുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ മത്സരിക്കുന്നത് കാണുമ്പോൾ ഒരു ത്രില്ല് എങ്ങനെയുണ്ട് ഫീൽ ചെയ്തു?
അത് അത് നമുക്ക് പറഞ്ഞു പറഞ്ഞു തരാൻ പറ്റില്ല. അത് അത് എക്സ്പീരിയൻസ് ചെയ്താൽ അതിന്റെ ആ ത്രില്ല് മനസ്സിലാവുള്ളൂ. വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ്. അപ്പൊ ആ ഒരു ഒരു ശരിക്കും ഒരു എന്താ പറയാ അമേസിംഗ് ഫീലിംഗ് ആണ്, മൈൻഡ് ബ്ലോയിങ് എന്നൊക്കെ പറയും. അതന്നെ.
അതെ അതെ, എന്തായാലും അതിന്റെ ബ്രസീലിലെ ആഘോഷങ്ങൾക്കിടയിലാണ് അതിന്റേതായിട്ടുള്ള ഒരു ശബ്ദം കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്.
അതാണ് അതാണ് എന്റെ ബോട്ടം ലൈൻ ബ്രസീലിലാണ്, അപ്പൊ പിന്നെ ഒന്നും പറയണ്ട, അപ്പൊ പാർട്ടി ഡബിൾ ആണ്.
ഓക്കെ, അപ്പൊ എന്തായാലും ഉസൈൻ ബോൾട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു ടിക്കറ്റ് കിട്ടി, അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ടിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പിലുള്ള ഒരു ടിക്കറ്റ് കിട്ടി മത്സരം കാണാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു ഭാഗ്യമാണ്. അത്തരത്തിലുള്ള ഒരു ഭാഗ്യത്തിലൂടെ ഒളിമ്പിക്സ് വേദിയിൽ പോയിരുന്ന് ഉസൈൻ ബോൾട്ടിന്റെ മത്സരം നേരിട്ട് കാണാൻ കഴിയുന്നതിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ടിറ്റു. എന്തായാലും ബ്രസീലിലെ മത്സരങ്ങൾ ഒളിമ്പിക്സ് ആഘോഷിക്കുക, ആഘോഷമാക്കുക. നന്ദി വളരെയധികം സംസാരിച്ചതിനെ.
താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്രീഷിയേറ്റ് ഇറ്റ്.